يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها كل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما سنهم الله മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിക്കണമേ എന്ന് വസീയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും അവൻ്റെ മുത്തഖീങ്ങളായ ദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യത്തോടുകൂടി മനസ്സിലാക്കേണ്ടതായിട്ടുള്ള, ജീവിതത്തെ സംബന്ധിച്ചുള്ള ഒരു കാഴ്ചപ്പാട്, ഇസ്ലാം എപ്രകാരമാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ജീവിതത്തെ സംബന്ധിച്ച് ഏത് സമയവും തീരാൻ നിൽക്കുന്ന, തീർന്നു പോകുന്ന ജീവിതത്തെ സംബന്ധിച്ച് പല കാഴ്ചപ്പാടുകളുമാണ് ആളുകൾക്കുള്ളത്. ജീവിതത്തിൽ നേട്ടങ്ങൾ കടന്നു വരുമ്പോൾ അതിനെ സൗഭാഗ്യങ്ങളായി കൊണ്ടും, കോട്ടങ്ങൾ കടന്നു വരുമ്പോൾ നഷ്ടങ്ങളും വേദനകളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ അതിനെ ദൗർഭാഗ്യമായും ഭാഗ്യം കെട്ടവനായും എല്ലാം വിലയിരുത്തുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. മിൻ അസ്ബാബി സആദ, സൗഭാഗ്യത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ എന്തെല്ലാമാണ്, എന്താണ് യഥാർത്ഥത്തിൽ സൗഭാഗ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അബ്ദുൽ അസീസ് ഇബ്ന് മുഹമ്മദ് ഇബ്ന് അബ്ദുല്ല അസദ് ഹാൻ എഴുതിയിട്ടുള്ള ചെറിയ ഒരു റിസാലയിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും വെളിച്ചത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുന്ന, ഇസ്ലാം പഠിപ്പിക്കുന്ന യഥാർത്ഥ സൗഭാഗ്യം എന്ന് പറയുന്നത് എന്താണ്? ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണോ? അതല്ല, ഇസ്ലാമികമായി നാം എപ്രകാരമാണ് അതിനെ മനസ്സിലാക്കേണ്ടത് എന്ന് നാം ഓരോരുത്തരും പഠിക്കുകയും ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതുണ്ട്. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും ദുരിതങ്ങളും കഴിഞ്ഞുകൂടുന്ന ആളുകൾ, തീരവേദനകളും പരീക്ഷണത്തിൽ അകപ്പെട്ട് നീറുന്ന വേദനകളുമായി, രോഗങ്ങളുമായി, കടം കൊണ്ടും
മറ്റു പ്രയാസങ്ങൾ കൊണ്ടും കഴിഞ്ഞുകൂടുന്ന ദുരിതമനുഭവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരോട് ചോദിച്ചാൽ അവർ പറയുക, സൗഭാഗ്യം എന്ന് പറയുന്നത് ഒന്ന് ഇല്ല എന്നുള്ളതാണ്. സൗഭാഗ്യം എന്ന് പറയുന്ന സംഗതി ഇല്ല എന്നാണ് അവർക്ക് പറയാനുണ്ടാകുക. ഇനി ഉള്ള ആളുകളായിക്കൊള്ളട്ടെ, നല്ല സൗകര്യത്തോടുകൂടി ചുറ്റുപാടുകളോടുകൂടി ജീവിക്കുന്ന ആളുകളായാലും അവർക്കും പറയാനുണ്ടാകുക കുറെ പരാതികളായിരിക്കും, വല്ലായ്മകളും ഇല്ലായ്മകളായിരിക്കും. എന്നാൽ ഇസ്ലാം എന്താണ് സൗഭാഗ്യം എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്താണ് സആദത്ത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു കവി പറയുകയുണ്ടായി, കുല്ലു മൻ ലാഖൈത യശ്കൂ ദഹ്റഹു ലൈത ശഇരി ഹാദിഹി ദുനിയാ ലിമൻ. അദ്ദേഹം പറയുകയാണ്, കുല്ലു മൻ ലാഖൈത യശ്കൂ ദഹ്റഹു, ഞാൻ കണ്ടുമുട്ടിയവരെല്ലാം കാലത്തെക്കുറിച്ച് പരാതി പറയുന്നവരാണ്. കണ്ടുമുട്ടിയവർക്കൊക്കെ അതേ പറയാനുള്ളൂ, പരാതികൾ മാത്രം. അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, ലൈത ശഇരി ഹാദിഹി ദുനിയാ ലിമൻ, ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ഈ ദുനിയാവ് പിന്നെ ആർക്കു വേണ്ടിയാണ്? കണ്ടുമുട്ടിയവർക്കെല്ലാം സംസാരിക്കാനത് എന്താ? പരാതികളാണ്. അപ്പൊ അദ്ദേഹം ചോദിക്കുക, ഈ ദുനിയാവ് പിന്നെ ആർക്കു വേണ്ടിയാ? വെറും പരാതികൾ മാത്രം പറയുന്ന അവസ്ഥ. പിന്നെ ഈ ദുനിയാവിലെ കാര്യങ്ങൾ ആർക്കു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു തആല സംവിധാനിച്ചിട്ടുള്ളത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ പരാധീനതകളൊന്നും ഇല്ലാത്ത ഒരവസ്ഥയാണോ സൗഭാഗ്യം എന്ന് പറയുന്നത്? ദുരിതങ്ങളും വേദനകളും കഷ്ടപ്പാടുകളും ഒന്നുമില്ലാത്ത സുഖകരമായിട്ടുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും എല്ലാമുള്ള സംതൃപ്തി നിറഞ്ഞിട്ടുള്ള, ഭൗതികമായി ഒരു പരാതിയുമില്ലാത്ത, എല്ലാം തികഞ്ഞു കിട്ടിയിട്ടുള്ള ഒരു ജീവിതമാണോ സൗഭാഗ്യം എന്ന് പറയുന്നത്? യഥാർത്ഥത്തിൽ ആളുകൾ സൗഭാഗ്യം കൊണ്ടാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? ഒന്നും ഉണ്ടാകാൻ പാടില്ല, ഒരു കഷ്ടപ്പാടുണ്ടാകാൻ പാടില്ല, വേദന ഉണ്ടാകാൻ പാടില്ല, അതല്ലേ സൗഭാഗ്യം? അംഗഭാഗ്യത്തിലാണ് സൗഭാഗ്യ ജീവിതം. ഒരു കുഴപ്പമില്ല, അൽഹംദുലില്ലാഹ് എന്ന് മനസ്സ് നിറഞ്ഞു പറയും, റാഹത്താണ് റാഹത്താണെന്ന് പറയും. അല്ലെ, അതാണോ യഥാർത്ഥ സൗഭാഗ്യം എന്ന് പറയുന്നത്? കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ കണ്ടുമുട്ടുന്ന ഒരു സംഗതിയാണത്. ഏതൊരു ആളുടെ ജീവിതത്തിലും സന്തോഷവും ദുഃഖവും അതിങ്ങനെ മാറി മറിഞ്ഞ് വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. കഷ്ടപ്പാടുകളും വേദനകളും ദുരിതങ്ങളും എല്ലാം ഉള്ള ആ സമയത്ത് തന്നെയും അയാൾ മാനസികമായി നല്ല റാഹത്തിലാണെങ്കിൽ അതാണ് സൗഭാഗ്യം എന്ന് പറയും. എല്ലാ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ആവലാതികളൊക്കെ ഉണ്ടായിരിക്കും, പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ മാനസികമായി അയാൾ സന്തോഷത്തിലും റാഹത്തിലുമായിരിക്കും എന്നുള്ളതാണ്. അതാണ് യഥാർത്ഥ സൗഭാഗ്യം എന്ന് പറയുന്നത്. പണ്ഡിതന്മാർ പരിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ പഠിപ്പിച്ചു, സആദത്ത് എന്ന് പറയുന്നത് അത് രണ്ട് വിധത്തിലാണ്. ഒന്ന് സആദത്തുൻ ഹിസ്സിയ, തൊട്ടറിയാൻ പറ്റുന്ന സൗഭാഗ്യങ്ങൾ. സആദത്ത് രണ്ട് വിധത്തിലാണ്, അതിലൊന്ന് സആദത്തുൻ ഹിസ്സിയ, തൊട്ടറിയാൻ പറ്റുന്ന സൗഭാഗ്യമാണ്. അതെന്താ? തകൂനു ബിതവഫുരിൽ മത്അമി വൽ മശ്റബി വൽ മൽബസി വൽ മർകബി. നല്ല വാഹനം ഉണ്ടാകുക, നല്ല ഭക്ഷണം ഉണ്ടാകുക, നല്ല പാർപ്പിടമുണ്ടാകുക, നല്ല പാനീയമുണ്ടാകുക, അങ്ങനെ ഭൗതികമായിട്ടുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ടാകുക എന്നുള്ളത് സആദത്തുൽ ഹിസ്സിയയാണ്. ഒമായത്ത് ബാഴുദാലിക്കലിൻ, അപ്രകാരം ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തൊട്ടറിയാൻ പറ്റുന്ന, കണ്ടറിയാൻ പറ്റുന്ന കാര്യങ്ങൾ, അത് ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുക എന്ന് പറയുന്നത് സആദത്തുൻ ഹിസ്സിയയാണ്, അഥവാ തൊട്ടറിയാൻ പറ്റുന്ന സൗഭാഗ്യമാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വഹാദിഹി സആദത്തു, ഈ സആദത്ത് യസ്തരിഖു ഫീഹാ അൽ മുഅ്മിനു വൽ കാഫിറു. ഇത് ആർക്കുണ്ടാവും? സത്യവിശ്വാസിക്കുണ്ടാകും, കാഫിറിനുണ്ടാകും. ഈ പറയുന്ന സംഗതികളൊക്കെ ദുനിയാവിന്റെ സൗകര്യങ്ങൾ, സംവിധാനങ്ങൾ, പളപളപ്പുകൾ അല്ലേ, ആ കാര്യങ്ങളൊക്കെ മുഅ്മിനെന്നോ കാഫിറെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും കൂടെ ഉള്ളതാണ്. അപ്പൊ അതാണോ സൗഭാഗ്യം എന്ന് പറയുന്നത്? അല്ല. യഥാർത്ഥ സൗഭാഗ്യം എന്ന് പറയുന്നത് എന്താണ്? അതാണ് ആളുകളൊക്കെ അന്വേഷിക്കുന്നത്, ഇതല്ല. എന്നാൽ ആളുകൾ ആഗ്രഹിക്കുന്നതും ആളുകൾ ദുഃഖിക്കുന്നതും ഈ സൗഭാഗ്യം നേടിയതിന്റെ പേരിൽ ആളുകൾ സന്തോഷിക്കുന്നു. ഈ സൗഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ നീങ്ങിപ്പോയാൽ ആളുകൾ എന്ത് ചെയ്യുന്നു? ദുഃഖിക്കുന്നു. യഥാർത്ഥ സൗഭാഗ്യം അതാണോ? അല്ല. ഈ പറയുന്ന തൊട്ടറിയാൻ പറ്റുന്ന ഭൗതികമായിട്ടുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും മുഅ്മിനെന്നോ കാഫിറെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും കിട്ടുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിൽ പിടിച്ച് വല്ലാതെ എന്ത് ചെയ്യണ്ട? തൂങ്ങണ്ട. അതിന്റെ പിന്നാലെ വല്ലാതെ എന്ത് ചെയ്യണ്ട? പോകണ്ട. അത് കിട്ടിയതിന്റെ പേരിൽ ഓ ഞാൻ വലിയ റാഹത്തിലാണ്, സൗഭാഗ്യത്തിലാണ് എന്നത് എന്ത് ചെയ്യണ്ട? പറയണ്ട. വല്ലാതെ നെഗളിപ്പ് കാണിക്കണ്ട. പിന്നെ എന്താണ് യഥാർത്ഥ സൗഭാഗ്യം എന്ന് പറയുന്നത്? അതിന്റെ രണ്ടാമത്തെ ഇനം സആദത്തുൻ നഫ്സിയ, മാനസികമായിട്ടുള്ള സൗഭാഗ്യം. മാനസികമായിട്ടുള്ള സൗഭാഗ്യം അതാണ് യഥാർത്ഥ സആദത്ത്, യഥാർത്ഥ സൗഭാഗ്യം. പണ്ഡിതന്മാർ പറയുന്നു, വദാലിക സആദത്തുൽ ഖൽബ്, അത് ഹൃദയത്തിന്റെ സൗഭാഗ്യമാണ്. വൻശിറാഹി സദർ, ഹൃദയവിശാലതയാണ്. വഖുറത്തുൽ ഐൻ, കണ്ണിന്റെ കുളിർമയാണ്. വത്തുമഅനീന, ശാന്തതയാണ്, സമാധാനമാണ്. ഇതാണ് സആദത്തുൻ നഫ്സിയ. ഇതുണ്ടോ എങ്കിൽ അയാളാണ് ഏറ്റവും വലിയ സൗഭാഗ്യം നേടിയെടുത്തിട്ടുള്ള ആള്. മനസ്സ് സമാധാനത്തിലും റാഹത്തിലും ശാന്തതയിലും, മനസ്സ് വിശാലമായിട്ടുള്ള അവസ്ഥയും കൺകുളിർമയുള്ള അവസ്ഥയും നമുക്കുണ്ടോ എങ്കിൽ നമ്മൾ യഥാർത്ഥ സൗഭാഗ്യത്തിന്റെ വക്താക്കളാണ്. അപ്പോ ഈ സആദത്താണ് എന്ത് ചെയ്യുന്നത്? എല്ലാവരും അന്വേഷിക്കുന്നത്. യഥാർത്ഥത്തിൽ എല്ലാവരും അന്വേഷിക്കേണ്ടതും ജീവിതത്തിൽ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതുമായിട്ടുള്ള സൗഭാഗ്യം സആദത്തുൻ നഫ്സിയയാണ്. എന്നിട്ട് പണ്ഡിതന്മാർ പറയുകയാണ്, വഹാദിഹി സആദത്തു ലൗ കാനത്, ഈ സൗഭാഗ്യം, ഈ പറയുന്ന മാനസികമായിട്ടുള്ള സൗഭാഗ്യം, ലൗ കാനത് തുസ്തറാ ബിൽ മാലി ലതസാബഖൽ അസ്രിയാഉ ഇലൈഹാ, അത് സമ്പത്ത് കൊണ്ട് പൈസ കൊടുത്താൽ കിട്ടുന്ന കാര്യമായിരുന്നുവെങ്കിൽ പൈസക്കാരായിട്ടുള്ള ആളുകളൊക്കെ അത് നേടിയെടുക്കുമായിരുന്നു. ഉണ്ടോ? കാശ് കൊടുത്താൽ കിട്ടുന്ന കാര്യമാണ് ഈ മാനസികമായ സൗഭാഗ്യമെങ്കിൽ പൈസക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെ അത് നേടിയെടുക്കുമായിരുന്നു. വലസ്തദാനൽ ഫുഖറാഅൽ അംവാല അത്വാഇല ഹത്താ യസ്തറൂഹാ, അത് കാശ് കൊടുത്താൽ കിട്ടുന്നത് ആയിരുന്നുവെങ്കിൽ ഫുഖറാക്കളായിട്ടുള്ള, ഫക്കീറായിട്ടുള്ള, പാവപ്പെട്ട ആളുകൾ, ദരിദ്രരായിട്ടുള്ള ആളുകൾ അത് കടം മേടിച്ചിട്ടെങ്കിലും അത് നേടിയെടുക്കുവാൻ വേണ്ടി പരിശ്രമിക്കുമായിരുന്നു. വഹാദിഹി സആദത്തു ലൗ കാനത് തുൽതഖതു ലസാരിഉൻ നാസി ഇലാ ഇൽതിഖാതിഹാ, എവിടെന്നെങ്കിലും അത് ശേഖരിച്ചെടുക്കാൻ പറ്റുന്ന, പെറുക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് സആദത്തു നഫ്സിയ എങ്കിൽ അത് ആളുകൾ ശേഖരിച്ചെടുക്കുമായിരുന്നു. വലൗ കാനത് തുവറസു ലകാനൽ വറസതു അഅ്ളമുൻ നാസി ഹദ്വാ, യഥാർത്ഥത്തിൽ സആദത്തു നഫ്സിയ ഒരു അനന്തര സ്വത്തായിട്ട് ആർക്കെങ്കിലും കിട്ടുമായിരുന്നുവെങ്കിൽ അയാളാണ് ഏറ്റവും വലിയ അനന്തര സ്വത്ത് നേടിയ ആളുകൾ. പണ്ഡിതന്മാർ സആദത്തുൻ നഫ്സിയയുടെ പ്രാധാന്യവും അതിന്റെ മഹത്വവും വലിപ്പവുമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ലാക്കിൻഹാ ലൈസത് കദാലിക്, എന്നാൽ കാര്യം അങ്ങനെയൊന്നുമല്ല. ഇന്നമാ ഹിയ മിനഹുർ റബ്ബാനിയ, അത് റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള സമ്മാനമാണ്. യഥാർത്ഥ സൗഭാഗ്യം എന്ന് പറയുന്നത് അത് റബ്ബിന്റെ അടുക്കൽ നിന്ന് തന്നെ കിട്ടണം. കാശ് കൊടുത്താൽ കിട്ടൂല, കാശുള്ളവർക്ക് അത് ഉണ്ടാകണമെന്നില്ല. മറ്റ് സൗകര്യങ്ങളും സ്ഥാനമാനങ്ങളും അധികാരങ്ങളും ഉള്ള ആളുകൾക്ക് അത് നേടിയെടുക്കാൻ പറ്റുന്ന കാര്യമല്ല. പിന്നെ അത് റബ്ബിന്റെ അടുക്കൽ നിന്ന് കിട്ടേണ്ട സമ്മാനമാണ്. അപ്പൊ റബ്ബിനോട് ചോദിക്കണം എന്നർത്ഥം. അള്ളാഹുവിന്റെ ദാനമാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ ദാസന്മാരിൽ അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും? സആദത്തുൻ നഫ്സിയ കൊടുക്കും. ഇപ്പോൾ നാം ഓരോരുത്തരും പരിശോധിക്കുക, നമ്മുടെ ജീവിതത്തിൽ നാം നേടിയെടുത്തിട്ടുള്ളത് സആദത്തുൻ ഹിസ്സിയയാണോ സആദത്തുൻ നഫ്സിയയാണോ? യഥാർത്ഥത്തിൽ സആദത്തുൽ ഖൽബിയ, ഹൃദയത്തിന്റെ ആ സൗഭാഗ്യം, അത് നമ്മുടെ കൂടെയുണ്ടോ? ഞാനും നിങ്ങളും പരിശോധിക്കേണ്ടതുണ്ട്. പിന്നെ നമ്മൾ മനസ്സിലാക്കി സആദത്തുൽ നഫ്സിയയാണ് യഥാർത്ഥ സൗഭാഗ്യം എന്ന് പറയുന്നത്. അത് ആരുടെ പക്കലാണ് ഉള്ളത്? അത് അള്ളാഹുവിന്റെ പക്കലാണുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് വേണം? അള്ളാഹുവിനോട് ചോദിക്കണം. അത് ലഭിക്കുവാൻ, അള്ളാഹുവിനോട് നേടുവാൻ അള്ളാഹുവിനോട് നമ്മൾ നിരന്തരമായി കൊണ്ട് പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. വസആദത്തുൽ ഖൽബിയ ഖാസ്സത്തുൽ മുസ്ലിമീൻ, കണ്ടോ, മുസ്ലിമീങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ളതാണ് ഏത്? സആദത്തുൽ ഖൽബിയ, സആദത്തുൽ, അത് മുസ്ലിമീങ്ങൾക്ക് കിട്ടും. ആരാണ് മുസ്ലിം? പടച്ച തമ്പുരാൻ അല്ലാഹു സുബ്ഹാനഹു തആലക്ക് കീഴൊതുങ്ങിയ അവൻ, അവനാണ് മുസ്ലിം. മുസ്ലിമീങ്ങൾക്ക് പ്രത്യേകമായി ലഭിക്കുന്നതാണ് ഏത്? സആദത്തുൽ നഫ്സിയ, യഥാർത്ഥ സൗഭാഗ്യം, മനസ്സിന്റെ സൗഭാഗ്യം എന്ന് പറയുന്നത്. ഖാസ്സത്തും ബിമൻ റളിയ ബില്ലാഹി റബ്ബ, ആർ അല്ലാഹുവിനെ റബ്ബായി കൊണ്ട് തൃപ്തിപ്പെട്ടുവോ, വബിൽ ഇസ്ലാമി ദീന, ഇസ്ലാമിനെ ദീനായി കൊണ്ട് തൃപ്തിപ്പെട്ടുവോ, വബി മുഹമ്മദിൻ നബിയൻ റസൂല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയായി കൊണ്ട് റസൂലായി കൊണ്ട് ആർ തൃപ്തിപ്പെട്ടുവോ, അവർക്കാണ് എന്ത് ലഭിക്കുക? ഈ സആദത്തുൽ നഫ്സിയ ലഭിക്കുക, നേടിയെടുക്കാൻ സാധിക്കുക. അപ്പൊ നമ്മൾ എവിടെ നിൽക്കണം? ഇപ്പൊ പലർക്കും കൂടെ കിട്ടിയിട്ടുള്ളത് സആദത്തുൽ ഹിസ്സിയയാണ്, തൊട്ടറിയാൻ പറ്റുന്ന, കണ്ടറിയാൻ പറ്റുന്ന, ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സുഖസൗകര്യങ്ങളും അതേപോലെ തന്നെ പിന്നെ ദുനിയാവിൻ്റെതായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് മനുഷ്യന്മാർ ഞാൻ വലിയ സൗഭാഗ്യത്തിലാണ് എന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിലുള്ള സൗഭാഗ്യം എന്ന് പറയുന്നത് അതല്ല. പിന്നെ സആദത്തുൽ നഫ്സിയയാണ്, ഹൃദയത്തിൻ്റെ സൗഭാഗ്യമാണ്, മനസ്സിൻ്റെ സൗഭാഗ്യമാണ്. അത് കിട്ടിയിട്ടുണ്ടോ എന്ന് നാം എന്ത് ചെയ്യണം? പരിശോധിക്കണം. അതിന് ആദ്യമായി വേണ്ടത് യഥാർത്ഥ ഒരു സത്യവിശ്വാസിക്ക്, സത്യവിശ്വാസികൾക്കും മുസ്ലിമീങ്ങൾക്കും അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു തആലയെ റബ്ബായി കൊണ്ടും ഇസ്ലാമിനെ ദീനായി കൊണ്ടും മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയായി കൊണ്ടും തൃപ്തിപ്പെടുന്ന ആളുകൾക്കാണ് അത് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് നമ്മൾ പറയുന്നത് റളൈതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ. ഓരോ പ്രഭാതത്തിലും മൂന്ന് തവണ നമ്മൾ ആ ദിക്ർ പറയുന്നുണ്ട് എന്നുള്ളതാണ്. റളൈതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ, അല്ലാഹുവിനെ റബ്ബായും ഇസ്ലാമിനെ ദീനായും മുഹമ്മദ് നബിയെ നബിയായി കൊണ്ടും തൃപ്തിപ്പെടാൻ ആർക്ക് സാധിച്ചോ അവർക്ക് ഈ സൗഭാഗ്യം നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ മുഅ്മിനീങ്ങളെ, ഈ സആദത്തുൽ നഫ്സിയ നേടിയെടുക്കാൻ പറ്റുന്ന മാർഗങ്ങൾ പരിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ പഠിപ്പിച്ചു. അതിലൊന്നാമത്തെ കാര്യം ഖുവ്വത്തു തൗഹീദ്, ഖുവ്വത്തു തൗഹീദ്, ശക്തിമത്തായ തൗഹീദ് കൈക്കൊള്ളണം എന്നുള്ളതാണ്, ഉണ്ടാകണം. അള്ളാഹുവല്ലാതെ ആരാധ്യനില്ല, അവനൊരു പങ്കുകാരനുമില്ല എന്ന് പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൽ ഉറച്ചു നിൽക്കാൻ, ശക്തിയായിട്ടുള്ള ഈമാൻ ഉൾക്കൊള്ളാൻ തഖ്‌വ ഉൾക്കൊള്ളാൻ ആർക്ക് സാധിച്ചോ അവർക്കത് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. വഹുവ അഅ്ളമുൽ അസ്ബാബി വഅഹമ്മുഹ, ഈ തൗഹീദ് ഉണ്ടാകുക എന്നുള്ളതാണ് യഥാർത്ഥ സൗഭാഗ്യം നേടിയെടുക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും മഹത്തായതുമായിട്ടുള്ള ഒന്നാമത്തെ കാരണം. കുവ്വത്ത് തൗഹീദ് എന്ത് ചെയ്യണം, ഉറക്കണം എന്നുള്ളതാണ്. ഒരു യഥാർത്ഥ വിശ്വാസിയാകണം എന്നാണ്. ഷിർക്ക് കലരാതെ, അതേപോലെ തന്നെ ബിദ്അത്തുകൾ കലരാതെ, കുഫർ കലരാതെ, അവിശ്വാസം കലരാതെ തൗഹീദിൽ ഈമാനിൽ ഉറച്ചു നിൽക്കുന്നൊരവസ്ഥ ഉണ്ടാകണം എന്നുള്ളതാണ്. ഇപ്പോ കാറ്റ് കാറ്റടിക്കുന്നതിനനുസരിച്ച് മരം ചായാറുണ്ട്. കാറ്റടിക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, മരം ഇങ്ങനെ ചാഞ്ഞും ചൊരിഞ്ഞും കൊണ്ടിരിക്കും. അതുപോലെയാണ് പല ആളുകളുടെയും ഈമാൻ. നല്ല മാനസികമായും ശാരീരികമായും ദുനിയാവിന്റെ വിഭവങ്ങൾ കൊണ്ടും സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരാൾ നല്ലൊരവസ്ഥയിലായിരിക്കും. അതേപ്രകാരം അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ജീവിതത്തിലേക്ക് പരീക്ഷണങ്ങൾ നൽകിയാലോ, കഷ്ടപ്പാടുകളും വേദനകളും ദുരിതങ്ങളും രോഗങ്ങൾ കൊണ്ടും കടങ്ങൾ കൊണ്ടും അയാൾ അല്ലാഹു സുബ്ഹാനഹു തആല പരീക്ഷിച്ച അയാളുടെ ഈമാൻ എന്ത് ചെയ്യുന്നു, ചോർന്നു പോകുന്നു. മക്കൾക്ക് രോഗം നൽകിക്കൊണ്ട്, ചെറുതും വലുതുമായിട്ടുള്ള രോഗങ്ങൾ നൽകിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല പരീക്ഷിക്കുമ്പോൾ അള്ളാഹുവിലുള്ള വിശ്വാസം അയാളിൽ നിന്ന് ഇല്ലാതാകുന്നു എന്നുള്ളതാണ്. അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് എത്തിക്കുന്നു, അഭയം പ്രാപിക്കുന്നു. അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് രക്ഷ തേടി പോകുന്നു. എന്തിനു വരെ സമാധാനം കിട്ടാൻ വേണ്ടി വരെ പല മഖബറുകളിലേക്കും ജാറങ്ങളിലേക്കും തങ്ങന്മാരിലേക്കും അതേപോലെ തന്നെ പല അവിശ്വാസ കേന്ദ്രങ്ങളിലേക്കും ശിർക്കൻ കേന്ദ്രങ്ങളിലേക്കും ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. സമാധാനം കിട്ടാൻ, സമാധാനമുള്ള അവസ്ഥയിൽ നല്ല ഈമാനിലായിരുന്നു. അള്ളാഹു ചില പരീക്ഷണങ്ങൾ നൽകിയപ്പോൾ അയാളുടെ ഈമാനിനെ അയാൾ വലിച്ചെറിഞ്ഞ് അള്ളാഹു വല്ലാത്തവരുടെ മാർഗം തെരഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ധാരാളം കാഴ്ചകൾ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെയും തൗഹീദിൽ അടിയുറച്ചു നിൽക്കാൻ, ഈമാൻ ഉറപ്പോടുകൂടി നിലകൊള്ളാൻ, ഇളകാത്ത, ചായാത്ത, ചെരിയാത്ത, അതേപോലെ തന്നെ കൂട്ടിച്ചേർക്കാത്ത, വെള്ളം ചേർക്കാത്ത, ഷിർക്ക് കലരാത്ത, കുഫ്ർ കലരാത്ത, ശക്തിമത്തായിട്ടുള്ള ഈമാനോടുകൂടി തൗഹീദോടുകൂടി എനിക്കല്ല മതി എന്നുള്ള ഉറപ്പോടുകൂടി നിലകൊള്ളാൻ, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും എനിക്ക് അല്ലാഹു മതി, തവക്കുലാക്കാൻ എനിക്കല്ല മതി, ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ, അല്ല മതി എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നിലകൊള്ളാൻ നമുക്ക് സാധിച്ചാൽ ഈ സഅദത്തു നഫ്സിയ നേടിയെടുക്കാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജബൻ ലി അംറിൽ മുഅ്മിൻ, ഒരു സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതകരം തന്നെ. നമ്മൾ ധാരാളം തവണ കേട്ടിട്ടുള്ള ഹദീസൻ, ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, അവന്റെ കാര്യങ്ങളെല്ലാം, ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, അവന്റെ കാര്യങ്ങളെല്ലാം ഖൈറാണ്, അവന് ഖൈറാണ്. ഇൻ അസാബതുഹു സറാ അശക്ര, അവന് വല്ല സന്തോഷവും ബാധിച്ചാൽ, സന്തോഷമുണ്ടായി കഴിഞ്ഞാൽ, ശക്ര, അവൻ നന്ദി കാണിക്കും. ഫകാന ഖൈറൻ ലഹു, അതവന് നന്മയാണ്, ഗുണകരമാണ്. വഇൻ അസാബതുഹു ദറാ സബറ, നീ അവൻ അല്ലാഹു സുബ്ഹാനഹു വതആല വല്ല പരീക്ഷണങ്ങൾ നൽകിയാൽ, വല്ല പ്രയാസങ്ങൾ നൽകിയാൽ, സബറ, അവൻ ക്ഷമിക്കുന്നു. ഫകാന ഖൈറൻ ലഹു, അതും അവന് ഗുണകരമാണ്. വലൈസ ദാലിക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, ഈ ഒരു അവസ്ഥ സത്യവിശ്വാസിക്കല്ലാതെ ഉണ്ടാവുകയില്ല. അപ്പോൾ ജീവിതത്തിന്റെ രണ്ട് അവസ്ഥകളെയും ഒരുപോലെ കൊണ്ടുപോകാൻ കഴിയുക ആർക്കാൻ, വിശ്വാസികൾക്കാൻ. അവർ പതറില്ല, ബേജാറാകൂല, പേടിക്കൂല, അള്ളാഹുവിൽ തവക്കുലാക്കി എന്നുള്ളതാണ്. അതാണ് തവക്കുലിന്റെ യഥാർത്ഥ മാനം, യഥാർത്ഥ രൂപം. ഈ ഒരു അവസ്ഥ, മാനസിക അവസ്ഥ ഉള്ള ആളുകൾക്കാണ് സആദത്തുൻ നഫ്സിയ, ഹൃദയത്തിന്റെ സൗഭാഗ്യം അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. അല്ലാത്തവന് പറ്റുമോ? അല്ലാത്തവന് പറ്റുമോ? സന്തോഷമുള്ള കാര്യമുണ്ടായി കഴിഞ്ഞാൽ അള്ളാഹുവിന് നന്ദി കാണിക്കുക, ദുഃഖമുള്ള പ്രയാസമുള്ള കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ബേജാറാകുക, അതാണ്. അങ്ങനെയുള്ളവന് ബേജാറാകുന്ന, അതേപോലെ തന്നെ ആകെ പൊട്ടിത്തെറിക്കുന്ന ആളുകളുണ്ടാവും. ചില ആളുകൾ എന്ത് ചെയ്യും, ഒരു തുണ്ട് കയറിൽ ജീവിതം അവസാനിപ്പിക്കും അല്ലേ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന കാര്യങ്ങളാണ്, സന്തോഷവും ദുഃഖവും. ഈ രണ്ടവസ്ഥയെയും ഒരുപോലെ കൊണ്ടുപോകാൻ കഴിയുക വിശ്വാസികൾക്കാണ്. അതാണ് അജബൻ ലി അംറിൽ മുഅ്മിൻ. ഈമാൻ ഉറയ്ക്കുന്ന ആളുകൾക്ക്, മുഅ്മിനീങ്ങൾക്ക് സന്തോഷത്തെയും ദുഃഖത്തെയും ഒരുപോലെ കൊണ്ടുപോകുവാൻ നന്ദി കാണിച്ചും ക്ഷമിച്ചും അള്ളാഹുവിന്റെ അടുക്കൽ നിന്നും ഖൈറിനെ പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്രകാരം ഉള്ള ആളുകൾക്ക്, ഈമാൻ ഉറപ്പുള്ള ആളുകൾക്ക് സആദത്തുൻ നഫ്സിയ, ഹൃദയത്തിന്റെ സൗഭാഗ്യം. കുറേ മീറുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകും, തൊട്ടടുത്തെല്ലാം പ്രയാസങ്ങളും ദുരിതങ്ങളും ഉണ്ടാകും. മക്കളുടെ കാര്യത്തിലായിക്കോട്ടെ, ഭാര്യയുടെ കാര്യത്തിലായിക്കൊള്ളട്ടെ, കുടുംബാംഗങ്ങളുടെ കാര്യത്തിലായാലും, തന്റെ സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഭാഗത്തു നിന്നും പ്രയാസങ്ങളും ദുരിതങ്ങളും ഒരാളെ വലയം ചെയ്യുമ്പോൾ ഉള്ള ആ ഞെരുക്കം എത്ര വലുതായിരിക്കും. അങ്ങനെ ഞെരുക്കമുള്ള അവസ്ഥയിലും മനസ്സ് റാഹത്താകും, റാഹത്ത് കൈക്കൊള്ളുന്ന മനസ്സ് ആശ്വാസവും സമാധാനവും കൈക്കൊള്ളുന്ന ഒരവസ്ഥ ഒരു ഇതിനെ ഉണ്ടാകുള്ളൂ. അപ്രകാരം ഈമാനുള്ളവരായി കഴിഞ്ഞാൽ സആദത്തുൻ നഫ്സിയ, ഖൽബിന്റെ സൗഭാഗ്യം കൈക്കൊള്ളാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ രണ്ടാമത്തെ ഒരു കാര്യം, അപ്പൊ ഖുവ്വത്തു തൗഹീദ് യഥാർത്ഥ സൗഭാഗ്യം നേടിയെടുക്കാനുള്ള ഒന്നാമത്തെ കാരണമാണ്, പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. രണ്ടാമത്തെ കാര്യം അദ്ദുആഉ വൽഇൽഹാഉ വൽഇൽഹാഹു വത്തവറുഉ ഇലൈഹാ, പ്രാർത്ഥനയാണ്. അതേപോലെ തന്നെ നിരന്തരമായുള്ള പ്രാർത്ഥന, കുറച്ച് കാര്യം കുറച്ച് പിന്നെ സമയം പ്രാർത്ഥിച്ച് പിന്നെ ഒഴിവാക്കുന്ന അവസ്ഥയല്ല. ദുആയിൽ നമ്മൾ എപ്പോഴും കൊണ്ടുപോകേണ്ടതായിട്ടുള്ള ഒരു പതിവ് സ്വഭാവം, നമുക്ക് എന്താണോ ദുന്യവിയായിട്ടുള്ള ഉഹ്റവിയായിട്ടുള്ള എന്തൊരു കാര്യമാണോ നമുക്ക് വേണ്ടത്, അത് റബ്ബിനോട് നിരന്തരമായി ചോദിക്കണമെന്നാണ്. ഇഖ്ലാസുള്ള ആള് അവൻ ആത്മാർത്ഥമായിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ എന്തുണ്ടാവും, ആ ചോദ്യം ഒരു ആ ചോദ്യത്തിന് ഒരു സ്ഥിര സ്വഭാവം ഉണ്ടാകും എന്നുള്ളതാണ്. നേരെ മറിച്ച് രണ്ട് വക്തിന്റെ സമയത്ത് പ്രാർത്ഥിക്കുകയും പിന്നെ ആ പ്രാർത്ഥനയെ സംബന്ധിച്ച് അശ്രദ്ധമാകുന്നൊരവസ്ഥ ഉണ്ടാവില്ല. ഇഖ്ലാസുള്ള ദുആ എന്ന് പറയുന്നത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ എന്ത് ആവശ്യമാണോ, അവൻ സ്വർഗമാണോ ചോദിക്കുന്നത്, നരകമോചനമാണോ ചോദിക്കുന്നത്, ദുനിയാവിലെ ഏതെങ്കിലും പ്രയാസങ്ങളിൽ നിന്നുള്ള മോചനമാണോ അവൻ ആവശ്യപ്പെടുന്നത്, അവന്റെ കടം വീടിക്കിട്ടണം എന്നാണ് അവൻ ആഗ്രഹിക്കുന്നത്, അവന്റെ മക്കളുടെ രോഗം ശിഫയാക്കി കിട്ടണം എന്നാണ് അവൻ ആഗ്രഹിക്കുന്നത്, ഇടങ്ങേറുകൾ ദുരിതങ്ങൾ അങ്ങോട്ട് മാറി കിട്ടണം, ശാന്തതയും സമാധാനവും അവൻ ആഗ്രഹിക്കുന്നുണ്ടോ, റാഹത്ത് അവൻ ആഗ്രഹിക്കുന്നുണ്ടോ, അവന്റെ പ്രാർത്ഥനയിൽ നിരന്തരമായി അത് ഉണ്ടാകും എന്നുള്ളത്. നമുക്ക് പ്രാർത്ഥിക്കാൻ തന്നെ നേരമില്ല അല്ലേ. അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നില്ല, പറയുന്നില്ല, എന്നാൽ ആളുകൾ ചോദിക്കാൻ നമുക്ക് യാതൊരു മടിയില്ല. തരോ 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 എന്നിങ്ങനെ ആളുകളോട് ഇങ്ങനെ ഇരക്കുക എന്ന് പറയുമല്ലോ, ഇരക്കുക. ധാരാളമായി ഇരക്കുന്നവൻ എന്ത് പറയും, ഇരപ്പാളി എന്ന് പറയും അല്ലേ. അങ്ങനെ ഇരക്കാൻ ആർക്കൊരു മടിയില്ല. അള്ളാഹുവിനോട് ചോദിക്കാനാണ് ആളുകൾക്ക് മടിയും അലസതയും അശ്രദ്ധയും കാണിക്കുന്നത്. എന്നാൽ അള്ളാഹുവിന്റെ അടുക്കലുള്ളത് എന്ത് ചെയ്യും, എന്നൊന്നും നിലനിൽക്കും, തീർന്നു പോകില്ല. മനുഷ്യന്റെ അടുക്കലുള്ളതോ, രണ്ട് പ്രാവശ്യം തന്നെ മൂന്നാമത്തെ പ്രാവശ്യം പോയി ചോദിക്കുമ്പോൾ എന്ത് പറയും, ഇല്ല എന്ന് പറയും. പക്ഷേ നമ്മൾ മനുഷ്യന്മാരുടെ കാലിന്റെ ചുവട്ടിലാണ് എപ്പോഴും. ഈ ഒരു ഇരക്കുന്ന സ്വഭാവം മനുഷ്യന്മാരോട് ചോദിക്കുന്നത് മാറ്റി അള്ളാഹുവിനോട് ധാരാളമായി ചോദിക്കുവാൻ, ദുന്യവിയായ ഉഹ്റവിയായിട്ടുള്ള ഫളല് റഹ്മത്ത് അള്ളാഹു സുബ്ഹാനഹു തആലയോട് ചോദിക്കാൻ നമുക്ക് സാധിക്കണം. അത് നിരന്തരമായി ചോദിക്കണം. അതേപോലെ തന്നെ വിനയാന്വിതനായി ചോദിക്കണം. വത്തളറു ഇലൈഹാ, അള്ളാഹുവിലേക്ക് വിനയപ്പെട്ട് ചെയ്യണം, ചോദിക്കണം എന്നാണ്. അപ്പൊ വിനയത്തോടുകൂടി, താഴ്മയോടുകൂടി, അതേപോലെ തന്നെ നിരന്തരമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അള്ളാഹുവിനോട് ചോദിക്കുക. നമുക്കറിയാം നമ്മൾ ധാരാളം ഖുതുബകളിൽ ക്ലാസ്സുകളിലൊക്കെ കേട്ടിട്ടുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന സമയങ്ങൾ, അതേപോലെ തന്നെ പ്രാർത്ഥനയുടെ അദബുകൾ, ദുആഇന്റെ അദബുകൾ, അദാബു ദുആ അല്ലേ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പലപ്പോഴും പഠിച്ചിട്ടുണ്ട്. അപ്പൊ ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ എന്താണ് നമ്മൾ നടത്തേണ്ടത്? ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ ഒരാൾ പള്ളിയിൽ ഇരുന്ന് ഖുർആൻ പാരായണം ചെയ്താൽ അത് തെറ്റല്ല. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, അവിടെ ദുആക്ക് ജവാബുള്ള ഒരു സമയമാണ്. ദുആക്ക് ജവാബുള്ള ഒരു സമയമായി കൊണ്ടാണ് ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ള സമയം. അപ്പോൾ നമ്മൾ ആ സമയം എന്തിനു വേണ്ടി ഉപയോഗിക്കണം? ഒരാൾ ഖുർആൻ ഓതിയുള്ളതുകൊണ്ടല്ല, തെറ്റല്ല. പക്ഷെ ആ സമയം നമ്മൾ യഥാർത്ഥത്തിൽ വിനിയോഗിക്കേണ്ടത് എന്തിനു വേണ്ടിയാ? ദുആക്ക് വേണ്ടിയാണ്. കുറച്ചൊക്കെ നേരത്തെ വന്നാൽ, പള്ളിയിൽ വന്നാൽ പുറത്ത് വട്ടം കൂടി ഇരുന്ന് സംസാരിക്കലല്ല, വേഗം വുളു ചെയ്ത് പള്ളിയിലേക്ക് കയറുക എന്നുള്ളതാണ് അല്ലേ. അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി തആല മസാജിദുഹാ, അല്ലാഹു സുബ്ഹാനഹു തആലക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സ്ഥലം ഏതേതാ? പള്ളിയാണ്. അല്ലാഹു സുബ്ഹാനഹു തആലക്ക് ഏതാണ് ഏറ്റവും ഇഷ്ടം? അതുതന്നെയാണ് അവന്റെ അടിമകളും ഇഷ്ടപ്പെടേണ്ടത്. എനിക്കും അത് തന്നെയാണ് ഏറ്റവും ഇഷ്ടമാകേണ്ടത്. നമ്മൾ ഓരോരുത്തർക്കും അത് തന്നെയാണ് ഇഷ്ടമാകേണ്ടത് അല്ലേ. അങ്ങനെയുള്ള ഒരു ഇഷ്ടം നമ്മുടെ മനസ്സിൽ കാത്തു സൂക്ഷിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പള്ളിയിൽ വന്നാൽ വേഗം വുളു ചെയ്ത് പള്ളിയിലേക്ക് കയറി ഇരുന്ന് ആ സമയത്തെ മുതലെടുക്കുവാൻ സാധിക്കുമെന്നുള്ളത്. അപ്പൊ നമ്മൾ അതിനെ സംബന്ധിച്ച് എന്ത് ചെയ്യരുത്? അശ്രദ്ധമാകരുത്. ദുആ ചെയ്യണമെന്നും ദുആ ചെയ്യാൻ അറിയാത്തവരോ ഒന്നുമല്ല നമ്മൾ. നമ്മൾ അനാവശ്യമായി സമയത്തെ പാഴാക്കുന്നു എന്നുള്ളതാണ്, അവസരത്തെ നഷ്ടപ്പെടുത്തുന്നു. സമയത്തെ മുതലെടുക്കുവാൻ, അവസരത്തെ മുതലാക്കുവാൻ മുതലാക്കുന്നവരെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ അശ്രദ്ധരാണ്, നമ്മൾ പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ളത്. അപ്പൊ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അതിൽ ഒരു സ്ഥിര സ്വഭാവം. നമ്മൾ എന്താണോ അള്ളാഹുവിനോട് ചോദിക്കുന്നത് അത് സ്ഥിരമായി കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അതേപോലെ തന്നെ വിനയാന്വിതനായി ചോദിക്കുക, അശ്രദ്ധമായും അലസമായും ചോദിക്കാതിരിക്കുക. അള്ളാഹുവിലെ കൈകൾ ഉയർത്തിയിട്ടുണ്ട്, അള്ളാഹമ്മ അള്ളാഹുവേ എന്ന് പറയുന്നുണ്ട്, റബ്ബന റബ്ബി എന്ന് പറയുന്നുണ്ട്, അള്ളാഹമ്മ ഗഫർലഹു എന്ന് പറയുന്നുണ്ട്, അള്ളാഹുവിനെ അസ്ലുക ജന്നാതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നാല് പറമ്പാണ് അവന്റെ ശ്രദ്ധ. അവനാരാ വരുന്നത്, അവനാരാ ഇരിക്കുന്നത്, അപ്പുറത്തെന്താ ശബ്ദം കേട്ടത് എന്നുള്ളതിലേക്കെല്ലാം കണ്ണുകൾ പായിച്ച് ആ രൂപത്തിൽ അശ്രദ്ധമായി ദുആ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത് എത്ര സമയം? വളരെ കുറഞ്ഞ സമയം. ആ കുറഞ്ഞ സമയത്തുള്ള ഇബാദത്തുകൾ ഏറ്റവും ശ്രേഷ്ഠമായിക്കൊണ്ട് ചെയ്യുക, നിർവഹിക്കുക, ഇഖ്ലാസോടെ നിർവഹിക്കുക. അദ്ദുആഉ ഹുവൽ ഇബാദ, അദ്ദുആഉ ഹുവൽ ഇബാദ. ദുആ എന്താണ്? ഇബാദത്താണ്. ആളുകൾക്ക് പലരും അതിനെ ഒരു ഇബാദത്തായി കാണുന്നില്ല. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുക, നോമ്പെടുക്കുക, സക്കാത്ത് കൊടുക്കുക, അതൊക്കെയാണ് ഇബാദത്ത്. എന്നാൽ ദുആ അതൊരു ഇബാദത്താണ്. അല്ലാഹുമ്മ അല്ലാഹുമ്മ ഗഫർലി എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ അല്ലാഹുവിന് ദുആ ചെയ്തു കഴിഞ്ഞാൽ അയാൾ ഇബാദത്ത് ചെയ്തു എന്നാണ്. അപ്പൊ ഇബാദത്താകുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ നിർവഹിക്കുക. സഅദത്തു നഫ്സിയ നേടിയെടുക്കാനുള്ള രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു. സഅദത്തു നഫ്സിയ പൈസ കൊടുത്താൽ കിട്ടുന്ന കാര്യമല്ല. അങ്ങാടി പോയി ഏതെങ്കിലും കടന്റെ മുമ്പിൽ പോയി നിന്നാൽ കിട്ടൂല, അത് ഓഫറായിട്ടൊന്നും വരില്ല. നേരത്തെ വന്നോളി ആദ്യം വരുന്നവർക്ക്, അങ്ങനെയൊന്നുമില്ല. അത് റബ്ബിന്റെ മിനഹു റബ്ബാനിയ, റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള സമ്മാനമാണ്. അത് റബ്ബിനോട് ചോദിക്കാം. റബ്ബിനോട് നമ്മൾ എന്ത് ചെയ്യണം? നിരന്തരമായി ആ റാഹത്തിന്, ആ സഅദത്തു നഫ്സിയ മനസ്സിന്റെ സൗഭാഗ്യം നേടിയെടുക്കാൻ നാം ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ഖുൽ, നബിയെ പറയുക, മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും, നിങ്ങളുടെ കാര്യം ഞാൻ എങ്ങനെ പരിഗണിക്കാനാ നിങ്ങൾ ദുആ ചെയ്യുന്നില്ല എങ്കിൽ. മാ യഅബഉ ബികും റബ്ബി, എന്റെ രക്ഷിതാവ് നിങ്ങളെ എങ്ങനെ പരിഗണിക്കും? ലൗലാ ദുആഉകും, നിങ്ങളുടെ ദുആയില്ലെങ്കിൽ. സൂറത്തുൽ ഫുർഖാൻ അതിന്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അള്ളാഹുവിന്റെ പരിഗണന വേണോ? ദുആ ചെയ്തോ. നീറുന്ന നാറുന്ന പ്രശ്നങ്ങളൊക്കെ നാട്ടുകാരോടൊക്കെ പറയും, എന്നിട്ട് എന്താ കാര്യം? പ്രശ്നങ്ങളൊക്കെ തീർന്നു പോകൂല, കൂടുതലല്ലാതെ കുറയൂല അല്ലേ? യഥാർത്ഥത്തിൽ അവൻ പ്രശ്നങ്ങളിൽ നിന്നും മോചനമാണോ അവൻ ആഗ്രഹിക്കേണ്ടത്? ആരാണ് പറയേണ്ടത്? ആദ്യം പറയേണ്ടത്, ആദ്യം പറയേണ്ടത് ആരാണ്? അവൻ എങ്ങനെ പ്രശ്നങ്ങൾ കടന്നു വന്നു, അതിനെന്തെല്ലാം വഴികളുണ്ട്, അത് നീങ്ങിപ്പോകാനുള്ള മാർഗങ്ങൾ എന്താണ് എന്നെല്ലാം അള്ളാഹു സുബ്ഹാനഹു തആലക്ക് അറിയാം. കഴിഞ്ഞു പോയതും വരാതിരിക്കുന്നതുമായ എല്ലാം അള്ളാഹുവിന്റെ ഇൽമിലുണ്ട്. അള്ളാഹുവിനോട് പറയണം, അവൻ അള്ളാഹുവിനോട് സങ്കടപ്പെടണം. എന്നാൽ അവന്റെ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും ദുരിതങ്ങൾക്കും അള്ളാഹു കോമ്പഴി നിശ്ചയിക്കും. ഇത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹു അവൻ എന്ത് ചെയ്യും? പോം വഴികളെ നിശ്ചയിച്ചു തരും. അതാണ് അള്ളാഹുവുമായുള്ള ആ ബന്ധം നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടണം. അള്ളാഹുവുമായി നന്നായി അടുക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? സാധിക്കണം. അള്ളാഹുവുമായി ഏറ്റവും കൂടുതൽ അടുക്കുന്ന ഒരു രംഗം നമസ്കാരത്തിലുണ്ട്, അതെപ്പോഴാ? സുജൂദിലാണ് അല്ലേ? അതേപോലെ തന്നെ ദുആ ചെയ്യുന്ന സന്ദർഭത്തിൽ അള്ളാഹുവുമായി അടുക്കാൻ ഒരു സത്യവിശ്വാസിക്ക് സാധിക്കുന്നു. നോക്കൂ, റസൂലുള്ളാഹി അലൈഹി വസല്ലം പറയുകയാണ്, ലൈസ ശൈഉൻ അക്റമ അലല്ലാഹി മിന ദുആ, ദുആയേക്കാൾ ആദരണീയമായ ഒരു കാര്യം അള്ളാഹുവിന്റെ അടുക്കലില്ല. ദുആയേക്കാൾ ആദരണീയമായ ഒരു കാര്യം അള്ളാഹുവിന്റെ അടുക്കലില്ല. അപ്പൊ അള്ളാഹുവിന്റെ അടുക്കൽ അങ്ങേയറ്റം ആദരണീയമായ ഒരു സംഗതിയാണെന്ത്? ദുആ ചെയ്യാനുള്ളത്. എന്താ ദുആ ചെയ്യാൻ ഇത്ര പ്രയാസം അല്ലേ? എന്താ ദുആ ചെയ്യാൻ പ്രയാസം? നമ്മളൊന്ന് മനസ്സിൽ വെച്ചാൽ മതി. നമ്മൾ നിസ്കാരം കഴിഞ്ഞ ഉടനെ ആ മൊബൈലെടുത്തുള്ള ഒരു ഓട്ടമുണ്ടല്ലോ, മിസ് കോള് വന്നോ, മെസ്സേജ് വന്നോ, വാട്സപ്പിൽ വന്നോ, ഫേസ്ബുക്കിൽ വന്നോ, അതാണ് നമ്മുടെ ശ്രദ്ധ. നിസ്കാരം കഴിഞ്ഞ ഉടനെ ആദ്യം എടുത്തു നോക്കുന്നത് ഏതാ? മൊബൈലാണ്. ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? അതെടുത്തുകൊണ്ടുള്ള ഓട്ടം, അതാണ് നമ്മെ എന്ത് ചെയ്യുന്നത്? ഇത്തരം ഇബാദത്തുകളൊക്കെ നമ്മെ തടയുന്നത്. കുറച്ചൊന്ന് സമയമെടുത്ത് ഇരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ രൂപത്തിൽ ഇത്തരം ഫൗലുകളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. അജസുന്നാസിമൻ അജസ അനി ദുആ, ജനങ്ങളിൽ ഏറ്റവും ദുർബലൻ, അശക്തൻ, ദുആയുടെ കാര്യത്തിൽ ദുർബലത കാണിക്കുന്ന ആളുകളാണ്. ദുആയുടെ കാര്യത്തിൽ അശക്തനായിട്ടുള്ള ആൾ, ചില ആൾക്കാരെ ദുആ ചെയ്യാതെ തന്നെ എങ്ങനെയാ വേണേ കിട്ടിക്കോട്ടെ, വലിയ ഉറപ്പൊന്നുമില്ല, കിട്ടിയാ കിട്ടി. അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യേണ്ടത് ആ ഒരു മനസ്സോടുകൂടിയല്ല, തികഞ്ഞ പ്രതീക്ഷയോടുകൂടിയാണ്, നല്ല റഹബത്തോടുകൂടിയാണ്, ആഗ്രഹത്തോടുകൂടി, റഹബത്തോടുകൂടി, പ്രതീക്ഷയോടുകൂടി, പേടിയോടുകൂടി, താഴ്മയോടുകൂടി വേണം അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ. അള്ളാഹുവിലുള്ള ഉയർന്ന പ്രതീക്ഷ, ഹുസ്നുൽ ളന്ന്, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള നല്ല വിചാരം ഒരു സത്യവിശ്വാസിക്ക് എല്ലാ സന്ദർഭത്തിലും വേണം. ദുആ ചെയ്യുന്ന സമയത്ത് വേറെ കിട്ടിക്കോട്ടെ, കിട്ടിയാ കിട്ടി എന്നുള്ളതല്ല, ഇത് ലോട്ടറി അടിക്കുന്ന കാര്യമല്ല. അത് അല്ലാഹു സുബ്ഹാനഹു തആല അവനോട് ദുആ ചെയ്താൽ, ഇഖ്ലാസോട് ദുആ ചെയ്താൽ അതിൽ ഉത്തരമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ റസൂലിലൂടെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ പ്രവാചകന്മാരുടെ മാതൃക നമുക്കതിൽ ആവശ്യകത്തിലുണ്ട്. പരിശുദ്ധ ഖുർആനിലും ഹദീസിലും ധാരാളം തെളിവുകളുണ്ട്. ദുആ ചെയ്തിട്ട് അതിന് ഉത്തരവേകിയിട്ടുള്ള സംഭവങ്ങൾ ധാരാളമാണ്, ഞാൻ പറയുന്നില്ല, ധാരാളം നമുക്ക് കാണാൻ കഴിയും. അമ്പിയാക്കളുടെ ദുആ, സ്വാലിഹീങ്ങളുടെ ദുആ ധാരാളം കാണാൻ സാധിക്കും. അതൊക്കെ അള്ളാഹുള്ള പ്രതീക്ഷയും ആ ഇഖ്ലാസും ഈമാനോടുകൂടിയുള്ള ദുആയാണ്. അതിന് ജവാബുണ്ട് മുഅ്മിനീങ്ങളെ, ആ രൂപത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മൂന്നാലൊരു വിധത്തിൽ ഉത്തരം ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലേ? പിന്നെന്തിനാ നമ്മൾ ഇഖ്ലാസുള്ള ദുആ വെറുതെ ആയി പോകുന്നില്ല, വെറും കൈയോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്യില്ല, അവനോട് ദുആ ചെയ്യ, ദുആ ചെയ്താൽ തിരിച്ചയക്കുകയില്ല, വെറും കൈയോടുകൂടി തിരിച്ചയക്കുകയില്ല, അള്ളാഹു സുബ്ഹാനഹു വതആല നൽകും എന്നുള്ളത്. ആ ഒരു ഈമാനാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞു, അള്ളാഹു യഗ്ളബു ഇൻ തറക്തു സുആല വ ബുനയ്യ വ വബുനയ്യു ആദമ ഹീന യുസ്അലു യഗ്ദബ്. ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയാ നമ്മുടെ സ്വഭാവമാണ് പറയുന്നത്. എന്താ അല്ലാഹു യഗ്ദബു ഇൻ തറക്തു സുആല, അല്ലാഹു സുബ്ഹാനഹു വതആല കോപിക്കും അവനോട് ചോദിക്കുന്നതിനെ ഉപേക്ഷിച്ചാൽ, അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്നതിനെ ഉപേക്ഷിച്ചാൽ അല്ലാഹു അടിമയോട് കോപിക്കും. വബുനയ്യു ആദം, എന്നാൽ ആദം സന്തതികളോ മനുഷ്യന്മാരോ, ഹീന യുസ്അലു യഗ്ദബു, മനുഷ്യന്മാരുടെ സ്വഭാവം അവനോട് ചോദിച്ചാൽ എന്ത് ചെയ്യും, അവൻ ദേഷ്യപ്പെടും അല്ലെ. ഒന്നിന് രണ്ടാമത്തെ പ്രാവശ്യം ചോദിച്ചാൽ മുഖം ചുളിക്കും മനുഷ്യന്മാര്, അതാണ് മനുഷ്യന്മാരുടെ സ്വഭാവം. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വതആല അവനോട് എത്രയും ചോദിക്കാം, അവനോട് ചോദിച്ചിട്ടില്ലെങ്കിലാണ് എന്ത് ചെയ്യുക, അല്ലാഹു സുബ്ഹാനഹു വതആല കോപിക്കുക. ഇബ്നു ഖയ്യിം റഹിമഹുള്ള നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ റഹ്മത്ത്, അവന്റെ കാരുണ്യം, അവന്റെ മഗ്ഫിറത്ത് എത്ര വലുതാണ്, അവന്റെ മഹബ്ബത്ത്, അവന്റെ ദാസന്മാരോടുള്ള, നമ്മൾ ഓരോരുത്തരോടുമുള്ള അല്ലാഹുവിന്റെ മഹബ്ബത്ത് എത്ര വലുതാണ് എന്ന് നാം ഓരോരുത്തരും ഈ ഒരു വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നമുക്ക് അല്ലാഹുവിനോടോ, അല്ലാഹുവിനോട് നമ്മൾ എത്ര ചോദിക്കുന്നുവോ അതിനനുസരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ അതിനെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത്, അല്ലാഹുവിന്റെ മഹബ്ബത്ത് ലഭിക്കുന്നു എന്നുള്ളത്. എന്നാ നമുക്ക് അല്ലാഹുവിനെ കുറിച്ച് യാതൊരു ഗൗരവവും നമ്മൾ കൊടുക്കുന്നില്ല, യാതൊരു ഗാംഭീര്യതയും നമ്മൾ കാണുന്നില്ല അല്ലാഹുവിനെ. അതുകൊണ്ട് നിങ്ങളെ അല്ലാഹുവിനോട് ധാരാളമായി ദുആ ഇരക്കുക, ദുആ ചെയ്യേണ്ടതായിട്ടുള്ള ഉത്തരം ലഭിക്കുന്ന സമയങ്ങളെ നഷ്ടപ്പെടുത്താതിരിക്കുക, ദുആ ചെയ്യുന്ന കാര്യങ്ങൾ നിരന്തരമായി അല്ലാഹുവിനോട് ചോദിക്കുക, ഒരു സ്ഥിര സ്വഭാവം ഉണ്ടാകണം. റബ്ബി ഹബ്ലി മിന സ്വാലിഹീൻ, ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദുആയാണ്, ഖലീലുള്ളാഹിയുടെ ദുആയാണ് ഖുർആൻ പഠിപ്പിക്കുകയാണ്. സന്താനത്തെ ചോദിച്ചു, അല്ലാഹു സുബ്ഹാനഹു വതആല നൽകി അല്ലേ, അല്ലാഹുവിന്റെ ഉയർന്ന പ്രതീക്ഷ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിക്ക് ഉണ്ടായിരുന്നു, അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് സ്വാലിഹായ സന്താനത്തെ നൽകി. നമ്മളും അത് എന്ത് ചെയ്യണം, പ്രാർത്ഥിക്കണം. സന്താനമില്ല എന്ന് പറഞ്ഞിട്ട് വിഷമിച്ച് ഇരുന്നിട്ട് കാര്യമില്ല, അത് ആ സമ്മാനം അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ചോദിച്ച് മേടിക്കണം. കിട്ടി, സന്താനത്തെ കിട്ടി, എന്നാ ദുആ നിർത്താൻ പാടുമോ, നിർത്താൻ പാടില്ല. ആ ദുആ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, നിർവഹിക്കണം. മക്കള് സ്വാലിഹായ ഒരവസ്ഥ എന്ത് ചെയ്യണം, ഉണ്ടാകണം. ഇങ്ങനെ ഓരോ ദുആകളും പരിശുദ്ധ ഖുർആനിലും ഹദീസിലും നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ നമ്മൾ പഠിച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തണം. മൂന്നാമത്തെ ഒരു കാര്യം, അൽ മുഹാഫളത്തു അലാ സ്വലവാത്തിൽ മഫ്റൂള, ഫർള് നമസ്കാരത്തിന്റെ കാര്യത്തിൽ കൃത്യത കാണിക്കുക, സൂക്ഷ്മത കാണിക്കുക, ഫർള് നമസ്കാരത്തെ സൂക്ഷിക്കുക എന്നുള്ളത്. സൂക്ഷ്മതയോടുകൂടി ഫർള് നമസ്കാരത്തെ നമ്മൾ എന്ത് ചെയ്യണം, നിലനിർത്തണം. തോന്നിയ സമയത്ത് നിർവഹിക്കുക, സമയത്തിന്റെ ഏറ്റവും അവസാനത്തിൽ കൊണ്ടുപോയി നിർവഹിക്കുക. നമ്മുടേതായിട്ടുള്ള അപ്പോൾ മുഅ്മിനീങ്ങളെ, നമ്മൾ പറഞ്ഞു വന്നത് സആദത്തു നഫ്സിയ, മാനസികമായിട്ടുള്ള ആ സൗഭാഗ്യം അത് നേടിയെടുക്കാനുള്ള മൂന്നാമത്തെ കാര്യം, നമ്മൾ അഞ്ച് വക്കത്ത് ഫർള് നമസ്കാരം അത് സൂക്ഷ്മതയോടുകൂടി നിലനിർത്തുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തവദ്ദഅ കമാ ഉമിറ وَصَلَّى كَمَا أُمِرَ غُفِرَ لَهُ مَا تَقَدَّمَ مِنْ ذَنْبِهِ. ആരെങ്കിലും കൽപ്പിക്കപ്പെട്ടതുപോലെ വുളു ചെയ്താൽ, കൽപ്പിക്കപ്പെട്ടതുപോലെ നമസ്കരിച്ചാൽ, غُفِرَ لَهُ مَا تَقَدَّمَ مِنْ ذَنْبِهِ, അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ തീർക്കപ്പെടും. അപ്പൊ എങ്ങനെയെങ്കിലൊക്കെ നിസ്കരിക്കുക എന്നുള്ളത് പാടില്ല. നമ്മൾ നമസ്കാരത്തെ കുറിച്ച് കേൾക്കാൻ തുടങ്ങിയിട്ട് എത്രയായി, ഇന്നും നമുക്കിടയിൽ നമസ്കാരത്തെക്കുറിച്ചുള്ള സംസാരങ്ങളും മസ്അലകളും സംശയങ്ങളും പഠനങ്ങളും എല്ലാം നിലനിൽക്കുന്നുണ്ട് അല്ലേ. ഇത്ര കാലമായി നമസ്കാരത്തെ സംബന്ധിച്ചുള്ള ഖുത്ബ നമ്മൾ കേൾക്കുന്നു, നമസ്കാരത്തുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ ചോദിക്കുന്നു. ഇന്നും ആളുകൾക്ക് സംശയം അവസാനിക്കാത്തൊരു കാര്യം ഉണ്ടെങ്കിൽ നമസ്കാരമാണ്. അതേപോലെ തന്നെ സക്കാത്തിനെ സംബന്ധിച്ച് ആ സമയമാകുമ്പോൾ എന്ത് ചെയ്യുള്ളൂ, ആളുകൾ ചോദിക്കുള്ളൂ. പക്ഷെ എപ്പോഴും നിസ്കാരത്തെക്കുറിച്ചുള്ളൊരു സംശയം ആളുകളുടെ അടുക്കലുണ്ട് എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ആരെങ്കിലും നിസ്കാരവുമായി ബന്ധപ്പെട്ട സംശയം ചോദിക്കാൻ പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ടാവും അല്ലേ. അപ്പോൾ നമസ്കാരം നമ്മൾ വളരെ കാലങ്ങളായി കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ നീ നമസ്കരിച്ചോ എന്നുള്ള ചോദ്യം ഇന്നും നിൽക്കുന്നുണ്ട് അല്ലേ. നമ്മളെ മക്കളോട് ചോദിക്കും, നിസ്കരിച്ചോ, എന്താ നിസ്കരിക്കാത്ത എന്നുള്ള ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അല്ലേ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള ഇബാദത്തിന്റെ കാര്യത്തിൽ നാം വളരെയധികം ചെയ്യണം, ശ്രദ്ധിക്കണം എന്നുള്ളത്. നമസ്കാരം അത് ദീനിന്റെ ഇസ്ലാമിന്റെ തൂണാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഒരാൾ എത്ര കണ്ട് നമസ്കരിക്കുന്നുവോ അതിനനുസരിച്ച് അയാൾ ദീനുള്ള ആളായിരിക്കും. നമസ്കാരത്തിൽ ഒരാൾ അലസത കാണിച്ചാൽ അസ്സലാത്തു ഇമാദുദ്ദീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ദീനിന്റെ സ്തംഭമാണെന്ത് നമസ്കാരം. ഒരാൾ നമസ്കാരം സൂക്ഷ്മതയോടെ നിലനിർത്തുന്ന ആളാണെങ്കിൽ അയാൾ ദീനുള്ള ആളാണ്. അയാൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, പെണ്ണ് കെട്ടിച്ചു കൊടുക്കാം. അതല്ല, നമസ്കാരത്തിൽ അശ്രദ്ധയുള്ള ആളാണെങ്കിലോ അയാൾ ദീന് കുറവായിരിക്കും. കൃത്യമായി അഞ്ച് വക്ത് നമസ്കരിക്കുന്ന ആളാണ് എങ്കിൽ അയാൾ ദീനുള്ള ആളായിരിക്കും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അസ്സലാത്തു ഇമാദുദ്ദീൻ എന്നുള്ളത്. അപ്പൊ ആ നമസ്കാരത്തിന്റെ വിഷയത്തിൽ നമ്മൾ എന്തെങ്കിലും അശ്രദ്ധമാകരുത്. ഞാൻ അവസാനിപ്പിക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞത് സആദത്തിനെ സംബന്ധിച്ചാണ്, സൗഭാഗ്യത്തെ സംബന്ധിച്ചാണ്. ഇതുവരെ പറഞ്ഞത് ചുരുക്കി പറയാം. സൗഭാഗ്യം എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന് സആദത്തുൻ ഹിസ്സിയ, രണ്ട് സആദത്തുൻ നഫ്സിയ. സആദത്തുൻ ഹിസ്സിയ എന്ന് പറയുന്നത് ദുനിയാവിന്റെ വിഭവങ്ങളും സൗകര്യങ്ങളും എല്ലാം ഉണ്ടാകുക എന്നുള്ളതാണ്. എന്നാൽ ആ കാര്യം കാഫിറുകൾക്കുണ്ട്, മുഅ്മിനുകൾക്കുണ്ട്. യഥാർത്ഥത്തിൽ മുഅ്മിനുകൾക്ക് മാത്രമുള്ള സൗഭാഗ്യം, യഥാർത്ഥ സൗഭാഗ്യം എന്ന് പറയുന്നത് എന്താണ്? അത് സആദത്തുൻ നഫ്സിയയാണ്, മാനസികമായിട്ടുള്ള സൗഭാഗ്യമാണ്. അത് പൈസ കൊടുത്താൽ കിട്ടുന്ന സംഗതിയല്ല. അതിന് ചില മാർഗങ്ങൾ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിക്കുന്നുണ്ട്. അതിലൊന്നാണ് എന്ത്? ഖുവ്വത്തു തൗഹീദ്, ഈമാൻ ഉറക്കണം. ഈമാൻ ഉറച്ചിട്ടില്ല, നല്ലോണം പൈസ ഉണ്ട്, അയാൾക്ക് എന്തുണ്ടാവൂല, സൗഭാഗ്യം കിട്ടൂല, അയാളുടെ മനസ്സ് റാഹത്താകൂല. എന്നാൽ പൈസ ഉള്ളതോടൊപ്പം തന്നെ ഈമാനുണ്ട്, നല്ല ഈമാനുണ്ട്, അയാൾക്ക് സൗഭാഗ്യം അനുഭവിക്കാൻ സാധിക്കും. ഇനി ഒരാൾ പൈസ ഇല്ലാത്ത ഒരാളാണ്, ദരിദ്രനാണ്, അയാളുടെ കയ്യിൽ ഒന്നുമില്ല, പക്ഷെ നല്ല ഈമാനുണ്ട് അയാളുടെ കയ്യിൽ, കൽബ് നല്ല തൗഹീദുള്ള കൽബാണ്, സൗഭാഗ്യം അനുഭവിക്കാൻ സാധിക്കും. അപ്പൊ ദുനിയാവിന്റെ വിഭവങ്ങൾ ഉണ്ടാകുക എന്നുള്ളതല്ല യഥാർത്ഥ സൗഭാഗ്യം അനുഭവിക്കാനുള്ള മാർഗം, തൗഹീദ് ഉണ്ടാകുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ സൗഭാഗ്യം അത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് കിട്ടുന്ന കാര്യമാണ്, സമ്മാനമായി കിട്ടുന്ന കാര്യമാണ്. അത് അള്ളാഹുവിനോട് എന്ത് ചെയ്യണം, നിരന്തരമായി ചോദിക്കണം. അതേപോലെ തന്നെ ഫർള് നമസ്കാരം കൃത്യമായി കൊണ്ട് നിർവഹിക്കുക. ഇനിയും അതിന്റെ മാർഗങ്ങളുണ്ട്, ഇൻഷാ അള്ളാഹ് പിന്നീടൊരിക്കൽ നമുക്കത് പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഇപ്പൊ ഈ മൂന്ന് കാര്യം, ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇതൊന്നും പുതിയ കാര്യങ്ങളല്ല. ഏയ്, സൗഭാഗ്യം നേടിയെടുക്കാൻ ഞാൻ പുതിയതായിട്ട് വല്ലതും പറഞ്ഞോ? ഇല്ല. തൗഹീദിനെ സംബന്ധിച്ച് എപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ. അതേപോലെ ദുആയെ സംബന്ധിച്ച് നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്. അതേപോലെ ഫർള് നമസ്കാരത്തെ കുറിച്ച് നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്. ഒന്നും പുതിയ കാര്യമൊന്നുമല്ല. പക്ഷെ നമുക്ക് എന്തേ സൗഭാഗ്യം, മാനസികമായിട്ടുള്ള ആ യഥാർത്ഥ സൗഭാഗ്യം, റാഹത്ത് അനുഭവിക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? എന്തുകൊണ്ട് കഴിയുന്നില്ല? ഈ നമുക്കറിയുന്ന ഈ കാര്യങ്ങളൊന്നും വേണ്ട പോലെ ആവുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അതിലൊക്കെ കുറെ പോരായ്മകൾ, ന്യൂനതകൾ, അബദ്ധങ്ങൾ, അശ്രദ്ധകൾ, ദുർബലതകൾ കടന്നു വരുന്നുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, പരിശോധിക്കണം. അങ്ങനെയാകുമ്പോൾ ഇൻഷാ അള്ളാഹ് അള്ളാഹു സുബ്ഹാനഹു വതആല അടുക്കൽ നിന്നുള്ള റാഹത്ത്, സആദത്തുൽ നഫ്സിയ, സആദത്തുൽ ഖൽബിയ, തുമഅനീനത്ത്, ശാന്തത ജീവിതത്തിൽ അനുഭവിക്കുവാൻ. വല്ലായ്മകളും ഇല്ലായ്മകളും എല്ലാം ഉണ്ടെങ്കിലും മനസ്സ് റാഹത്തായുന്ന ഒരവസ്ഥ നേടിയെടുക്കുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല ആ സൗഭാഗ്യം, യഥാർത്ഥ സൗഭാഗ്യം നൽകി നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على محمد وعلى ال محمد والسلام على المرسلين الحمد لله رب العالمين السلام عليكم ورحمه الله